السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങളെ തൊട്ട് സത്യം ചെയ്ത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളെ തൊട്ട് അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സത്യം ചെയ്ത് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യമായിരിക്കും എന്നതുകൊണ്ടാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 11 അല്ലാഹുവിന്റെ സൃഷ്ടികളെ വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം സൂറത്തു ശംസിൽ, വശംസി വല്ലുഹാഹ, സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും ഭൂമിയെയും ആകാശത്തെയും എല്ലാം സത്യം ചെയ്ത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വനഫ്സിം വമാ സവ്വാഹ. നഫ്സ്, മനുഷ്യന്റെ നഫ്സ്, ആ അസ്തിത്വം അത് തന്നെയാണ്, നഫ്സ് തന്നെയാണ്, അതുപോലെ അത് സംവിധാനിച്ച രീതി തന്നെയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും നാം ബോധനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തിന്റെ? നഫ്സിന്റെ. എന്നിട്ട് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല قد افلح من زكاها وقد خاب من دساها. ആരതിനെ നന്നാക്കിയെടുത്തുവോ, തസ്കിയത്ത് ചെയ്തുവോ, അവൻ വിജയിച്ചു. ആരതിനെ കളങ്കപ്പെടുത്തിയോ, അവൻ നിർഭാഗ്യമടയുകയും ചെയ്തു. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം നഫ്സുമായി ബന്ധപ്പെട്ടതാണ്. ജിഹാദുൻ നഫ്സ്, അതായത് സ്വന്തത്തിനോടുള്ള, സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്. ദിൽ ജിഹാദ് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം, നഫ്സ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് നഫ്സ് എന്ന് പറഞ്ഞാൽ, നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രണ്ട് രീതിയിലായിട്ട് നഫ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ നമ്മൾ എന്നുള്ള നിലക്ക് നഫ്സിനെ, ഓരോ മനുഷ്യൻ എന്നുള്ള നിലക്ക് നഫ്സിനെ അല്ലാഹു തആല പറഞ്ഞു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷിക്കണം. അതുപോലെ തന്നെ വലാ തഖ്തുലുൻ നഫ്സ അല്ലതീ ഹറമല്ലാഹ്, അല്ലാഹു തആല പരിശുദ്ധമാക്കിയ ഒരാളെയും നിങ്ങൾ വധിക്കരുത് എന്നുള്ള നിലക്ക്. രണ്ടാമത്തെ ഒരു അർത്ഥത്തിൽ നഫ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതിനേക്കാൾ ഉള്ളിലായിക്കൊണ്ട്, മനുഷ്യൻ എന്നുള്ള ബാഹ്യമായതിനേക്കാൾ ഉള്ളിലായിക്കൊണ്ടുള്ള ഒരു നഫ്സിനെ. നമ്മള് മലയാളത്തില് മനസ്സ് എന്നോ റൂഹ് അല്ല നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂഹ് എന്നുള്ളതല്ല, ആത്മാവ് എന്നുള്ള തലമല്ല നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള മറ്റൊരു കാര്യം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കറവ നഫ്സി വമാ സവ്വാഹ, ഇത് പറഞ്ഞതുപോലെ അവന്റെ അസ്തിത്വം. ഇവിടെ നമ്മുടെ ചർച്ച മനുഷ്യൻ എന്നുള്ള പൊതുവായ അർത്ഥത്തിലേക്കല്ല, ആ നഫ്സിലേക്കല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നമുക്ക് തന്നെ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടാത്ത മറ്റൊരാളെ സംബന്ധിച്ചിട്ടാണ്. അതാണ് നഫ്സ് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലൂടെ ഉണ്ടായവരാണ്. ഒന്ന്, ജസദ്, മനുഷ്യന്റെ ശരീരം, ഇറച്ചിയും എല്ലും എല്ലാമുള്ള ശരീരം. മറ്റൊന്ന് റൂഹ്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് സൃഷ്ടിക്കുന്ന റൂഹ്. ഈ ജസദിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നഫ്സിനെ സൃഷ്ടിച്ചിട്ടുള്ളത്? അതിനുള്ള ഉത്തരം പരീക്ഷിക്കാൻ എന്നുള്ളത് തന്നെയാണ്. ഓരോ ജസദിനെയും ഓരോ റൂഹിനെയും, ജസദ് എന്നുള്ളതിന് യാതൊരു പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഒരു പാവം, അതായത് നമ്മുടെ ശരീരം, അതിന് ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. എന്നാൽ റൂഹിന്റെയും നഫ്സിന്റെയും നയങ്ങൾക്ക് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ജസദിന്റെ ജോലി. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടല്ലോ. ജസദ് പറഞ്ഞാൽ ശരീരം എന്ന അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോരുത്തരും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നാലാം മാസത്തിൽ റൂഹമായി മലക്കിനെ നിയോഗിക്കുകയും ആ മലക്ക്, അള്ളാഹു തആല നിയോഗിച്ച ആ മലക്ക് നമ്മുടെ ശരീരത്തിലേക്ക് റൂഹിനെ നൽകുമ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നത്, ജീവൻ എന്നുള്ള സംഭവം ഉണ്ടാവുന്നത്. നമ്മളൊരു ശരിക്കൊരു സൃഷ്ടിയായിട്ട് മാറുന്നത് ആ സമയത്താണ്. പിന്നീട് ആ മലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, ഇത് ആണാണോ പെണ്ണാണോ എന്താണ് എന്നുള്ളത്. ആ സമയത്ത് കുറെ കാര്യങ്ങൾ നടക്കും. ഇവിടെ നമ്മൾ നഫ്സിനെ, നമുക്ക് എന്ന് നമ്മുടെ അകത്ത് നമുക്ക് നഫ്സിനെ വേറിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുവോ അന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റബ്ബിനെ നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറഫ നഫ്സഹ ഫഖദ് അറഫ റബ്ബഹ. ആരാണോ സ്വന്തം നഫ്സിനെ മനസ്സിലാക്കുന്നത്, പല രീതിയിൽ ഇതിന്റെ വിശദീകരണം, അവൻ അവന്റെ റബ്ബിനെ മനസ്സിലാക്കും, അവന്റെ റബ്ബിനെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കും. ഇവിടെ റൂഹ് എന്നുള്ളത് ആകാശത്തിൽ നിന്ന് നിർമ്മിച്ചതും ജസദ് എന്നുള്ള ശരീരം ഭൂമിയിലെ മണ്ണിൽ നിന്നുണ്ടാക്കിയതാണ്. ജസദിന് എപ്പോഴും ആവശ്യമുണ്ടാവുക ഭൂമിയിലുള്ള വസ്തുക്കളായിരിക്കും. ജസദിന്റെ ആരോഗ്യത്തിന് ഭക്ഷണം ഭൂമിയിൽ നിന്നുണ്ടാവണം, അതുപോലെ എന്ത് കാര്യം ഭൂമിയിൽ നിന്നുണ്ടാവണം. എന്നാൽ റൂഹിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഭക്ഷണങ്ങൾ എന്താണ്, അതിനുള്ള ശക്തി എവിടുന്ന് ലഭിക്കുക, ആകാശലോകത്തിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നാം ഓരോരുത്തർക്കും നമ്മൾ ജസദിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ധാരാളമായി കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരം പിന്നെ ആവശ്യപ്പെടുകയാണ് കുറെ ഉറങ്ങണം, കുറെ കഴിക്കണം, കുറെ വേറെന്തെങ്കിലും ആസ്വദിക്കണം, അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, ജസദിന് ശക്തി കൂടും. ജസദിന് ശക്തി കൂടുമ്പോൾ അതിനനുസരിച്ച് റൂഹിനെ അത് അതിലേക്ക് അടുപ്പിക്കും. അതായത് ആകാശലോകത്തിന്റെ വസ്തുവിലേക്ക്, സ്വർഗത്തിലേക്ക് അടുക്കേണ്ട, അള്ളാഹുവിലേക്ക് അടുക്കേണ്ട റൂഹ് ഭൂമിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ഭൂമിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം. അതേസമയത്ത് റൂഹിനാണ് ശക്തി കൂടുന്നതെങ്കിലോ, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ അൽമുകൊണ്ട് ആ ശരീരം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, ആകാശലോകത്തേക്ക് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. രണ്ടും വ്യത്യാസം എപ്പോഴും അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തന്റെ ജീവിതത്തിന്റെ അവസാനം മരണം വരുമ്പോ അവന്റെ റൂഹിനെ അവൻ ഭൂമിയിലേക്കാണ് അടുപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ആ റൂഹിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോ വളരെയധികം വേദന ഉണ്ടാവും. കാരണം എന്താ, അതിന് ബന്ധം എതിനോടാ, ഭൂമിയിനോടാണ്. റൂഹ് ഭൂമിയിലേക്കുമായി ബന്ധം ഉണ്ടാവേണ്ട സാധനമല്ല, റൂഹ് അള്ളാഹുമായിട്ട് ആകാശലോകവുമായി ബന്ധം ഉണ്ടാവേണ്ടത്. വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് ആകാശലോകത്തേക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന റൂഹിനോ അതിന്റെ മരണം എളുപ്പമായിരിക്കും. കാരണം എന്താ, അത് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് പോകാനാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ആളുകളെ അവരുടെ റൂഹ് ആകാശത്തും അവരുടെ ശരീരം ഭൂമിയിലായിട്ട്, ചില ആളുകൾ ശരീരം ഭൂമിയിലായിട്ടും റൂഹ് ആകാശത്തായിട്ട് ജീവിക്കും. ഇതിനിടയിൽ ഉള്ളൊരു കാര്യമാണ് എന്ത്, നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് പറയാനാണ് ഇത്രത്തോളം പറഞ്ഞത്. ഈ നഫ്സ് ഒരുപാട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്തിനെയായിരിക്കും, ഷെയ്ത്താനെ ആയിരിക്കും. ഷെയ്ത്താൻ പിന്നെ ഇങ്ങനെ ഷെയ്ത്താൻ അങ്ങനെ, ഷെയ്ത്താൻ അങ്ങനെ. പക്ഷേ പിശാചിനേക്കാൾ നമ്മളിൽ പാപങ്ങളിലേക്ക് കൂടുതൽ പ്രേരണയാകുന്ന കാര്യം യഥാർത്ഥത്തിൽ നഫ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുതുബ നടത്തുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള കാര്യം എന്താണ്, ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ. ഏ അല്ലാഹ്, സ്വന്തം നഫ്സിന്റെ ഷെറിൽ നിന്ന് അല്ലാഹ് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വളരെ ഗൗരവത്തിൽ ഞാനിത് ഒരു ആമുഖമായി പറയാനുള്ള കാരണം, നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ അല്ലാഹു തആല തൗഫീഖ് നൽകുന്നവർക്ക് മാത്രം ബോധ്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യമാണ് നഫ്സ്. എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വളരെ ശ്രദ്ധിച്ചിരുന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ വബില്ലാഹി തൗഫീഖ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നഫ്സ് നമ്മളുടെ ജസദിനെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന തോന്നലുകൾ, ഓരോന്നിനോടുള്ള തോന്നലുകൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി ونهى النفس عن الهوى فان الجنه هي المأوى. ആരാണോ സ്വന്തം നഫ്സിനെ അതിന്റെ ഇച്ഛകളിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്, നാളെ അല്ലാഹുവിന് മുമ്പ് ഞാൻ നിൽക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ചിന്തയിൽ ആരാണോ അതിനെ പിടിച്ചു നിർത്തുന്നത്, അവർക്കുള്ളതാണ് സ്വർഗം, അവർക്കുള്ളതാണ് സ്വർഗം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ അധികം പരിശ്രമിക്കേണ്ട, യഥാർത്ഥത്തിലുള്ള ജിഹാദ് ചെയ്യേണ്ട ഒരു മേഖലയാണ് നഫ്സ് എന്ന് പറഞ്ഞു. ഈ നഫ്സിനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്നായിട്ട് തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മൂന്നായിട്ട് തരംതിരിഞ്ഞിട്ട്, ഒന്നാമത്തേത് നഫ്സുൽ അമ്മാറ. നഫ്സുൽ അമ്മാറ ഒന്നുകൂടി വിശദീകരിച്ചാൽ നഫ്സുൽ അമ്മാറത്തും ബിസ്സു, തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന നഫ്സ്. രണ്ടാമത്തേത് നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ് അഥവാ മനസ്സ് എന്നുള്ള അർത്ഥത്തിൽ. മൂന്നാമത്തേത് നഫ്സുൽ മുത്മഇന്ന, സമാധാനമടയുന്ന ഏറ്റവും ശാന്തമായി തീരുന്ന നഫ്സ്. ഈ മൂന്ന് രീതിയിൽ നഫ്സിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പോലെ ഷെയ്ത്വാൻ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു, ഷെയ്ത്വാൻ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു, ഇല്ല, ഷെയ്ത്വാൻ ളഈഫാണ്, ഷെയ്ത്വാൻ ദുർബലനാണ്. നാളെ പരലോകത്ത് സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വേർതിരിച്ച് നരകാവകാശികൾ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് ഷെയ്ത്വാൻ അവരുടെ മുമ്പിൽ വന്നിട്ട് ഒരു ഖുതുബ നടത്തും, ഒരു പ്രസംഗം നടത്തും. ആ സമയത്ത് ഷെയ്ത്വാൻ നരകാവകാശികളോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ പ്രധാനപ്പെട്ട വാക്കാണ്. അത് ഷെയ്ത്താൻ പറയാണ്, വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ, നാളെ പരലോകത്ത് പറയുന്നതാ, എനിക്ക് നിങ്ങളുടെ മേലെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, ഒരു അധികാരം നിങ്ങളുടെ മേലെ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ല അൻദഅഉതുകും ഫസ്തജബ്തും ലി, ഞാൻ അവരെ ക്ഷണിക്കായിരുന്നു, ക്ഷണിക്ക, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു, ഷെയ്ത്താൻ ക്ഷണിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി പറയണ്ട, നിങ്ങളുടെ നഫ്സിനെ കുറ്റപ്പെടുത്തിയാൽ മതി, അത് വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആ സ്ത്രീ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിച്ചു കഴിഞ്ഞിട്ട് സത്യം ബോധ്യപ്പെട്ടപ്പോ ആ സ്ത്രീയുടെ ഭർത്താവ് അസീസ് പറയുന്നൊരു വാക്കുണ്ട്, തീർച്ചയായിട്ടും സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രങ്ങൾ, കൈദുക്കുന്ന അളീം, നിങ്ങളുടെ നഫ്സിന്റെ ഈ തന്ത്രം അത് വളരെ വലുതാണ്, അളീമാണ് വളരെ ഗൗരവമേറിയ കാര്യമാണ്. അതേസമയത്ത് അല്ലാഹു തആല ഷെയ്ത്താന്റെ കൈദിനെ പറ്റി പറഞ്ഞ എന്താ, ളഈഫ്, ഷെയ്ത്താന്റെ തന്ത്രം ദുർബലവും നഫ്സിന്റെ തന്ത്രം അതിഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഈ മൂന്ന് നഫ്സിനെ മനസ്സിലാക്കുകയും നമ്മുടെ ഉള്ളിലുള്ള നഫ്സിനെ വേർതിരിച്ച് ബോധ്യപ്പെടുകയും അതിനെ നമ്മളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും നല്ല വിജയം. ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒന്നാമത്തേത് നഫ്സുൽ അമ്മാറ, തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്ന നഫ്സ്, ഈ നഫ്സിനെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യുന്നത് കൊണ്ട് അതിനൊരു വിഷമമോ അതിനൊരു ദുഃഖമോ ഒന്നും ഉണ്ടാവില്ല. ഈ നഫ്സ് ഈ ജസദിനെ കൊണ്ട്, ഈ മനസ്സ് ഈ ശരീരത്തിനോട് എന്ത് കൽപ്പിച്ചാലും ആ ശരീരം അതനുസരിച്ചുകൊണ്ടേയിരിക്കും, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മദ്യപിക്കാൻ പറഞ്ഞാൽ മദ്യപിക്കും, വ്യഭിചരിക്കാൻ പറഞ്ഞാൽ വ്യഭിചരിക്കും, എന്തിനോട് മിച്ച കാണിക്കുന്നോ ഈ നഫ്സിന് അടിമപ്പെട്ടിരിക്കും. നമ്മൾ സാധാരണ പറയില്ല അടിമപ്പെടുക എന്നുള്ളത്, അത് ഈ അവസ്ഥയിൽ ഉണ്ടാവുന്നതാ. അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നഫ്സ് എന്ത് പറയണോ അത് അവൻ ചെയ്തുകൊണ്ടേയിരിക്കും, അവനൊരു വിഷമമോ ഒരു സങ്കടമോ ഒന്നും ഉണ്ടാവൂല. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫതായിൽ പറയുന്നുണ്ട്, വഹിയ തിൽക്കല്ലതി യുഗ്ലബു അലൈഹാ ഇത്തിബാഉ ഹവാഹാ ബിഫിഅലി ദുനൂബി വൽ മആസി, അവൻ അവന്റെ ഹവയെ പിൻപറ്റിക്കൊണ്ടേയിരിക്കും പാപം ചെയ്തിട്ടും അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടും ഒക്കെ. ലിഅന്നഹാ തഅ്മുറു ബികുല്ലിസു, ഏതൊരു തിന്മക്കും അവൻ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. വഹാദാ മിൻ തബീഅതിഹ ഇല്ലാ മാ വഫഖഹു അല്ലാഹു വസബ്ബതഹാ വഅആനഹാ, അള്ളാഹു തആല തൗഫീഖ് നൽകുകയും അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തുകയും സഹായിക്കുകയും ചെയ്യാത്ത ഒരാൾക്കും അതിന് രക്ഷപ്പെടാൻ പറ്റൂല. അത് കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇമ്രഅത്തു അസീസ്, അസീസിന്റെ ഭാര്യ, അല്ലെങ്കിൽ ചില തഫ്സീറുകളിൽ യൂസുഫ് നബി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറതും ബിസ്സു, ഞാൻ എന്റെ നഫ്സിനെ ഒഴിവാക്കുന്നില്ല, തീർച്ചയായിട്ടും നഫ്സ് തിന്മക്ക് കൽപ്പിക്കുന്നതാണ്. ഇത് അസീസിന്റെ ഭാര്യ പറഞ്ഞതാണെന്നും തഫ്സീറുകൾ കാണാം, അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതാണെന്നും തഫ്സീറുകൾ കാണാൻ സാധിക്കും. രണ്ട് തഫ്സീറുകൾ ഈ ആയത്തിന് കാണാം. എന്നിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിക്കാതെ നമുക്കൊരാൾക്കും അള്ളാഹിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വലൗല ഫളുല്ലാഹി അലൈക്കും വ റഹ്മതു മാ സകാ മിൻകും മിൻ അഹദ അബദാ, അള്ളാഹുവിന്റെ ഫളലും റഹ്മത്തും ഔദാര്യവും കാരുണ്യവും ഇല്ലായെങ്കിൽ നിങ്ങളിൽ ഒരാളും നന്നാവില്ലായിരുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നതാവില്ലായിരുന്നു. ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഏതൊരു കാര്യവും അതിന്റെ സ്ഥാനത്ത് ഉണ്ടാവണമെങ്കിൽ, അതിന് ലിദ്ദായിട്ടുള്ള, അതിനെതിരായിട്ടുള്ള കാര്യം അവിടുന്ന് ഒഴിവായിരിക്കണം. അതായത് ഒരുത്തന്റെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ സഹീഹാവണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവന് അതിനെതിരായിട്ടുള്ള വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. ഒരുത്തന്റെ ശരീരാവയവങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന കർമ്മം ചെയ്യണമെങ്കിൽ അവന്റെ ശരീരാവയവങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കർമ്മം ചെയ്യാൻ പാടില്ല. ഒരുത്തിന്റെ നാവ് അള്ളാഹുവിന്റെ ധിക്കറിലാവണമെങ്കിൽ അള്ളാഹു തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഒരുത്തന്റെ കാത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കേൾക്കണമെങ്കിൽ അതല്ലാത്തതും കേൾക്കാൻ പാടില്ല. അങ്ങനെ കേൾക്കുന്നവൻ അള്ളാഹുവിന്റെ കലാമ് കേറൂല, കേൾക്കൂല, അത് അവന്റെ ഹൃദയത്തിലേക്ക് കേറൂല. ഓരോ കാര്യവും അങ്ങനെയാണ്. അപ്പൊ നമ്മളെ ഏറ്റവും അധികം പരിശ്രമിക്കേണ്ട ഒരു വിഷയമാണ് അമ്മ നഫ്സുൽ അമ്മാര എന്നുള്ളത്. അത് തിന്മയിലേക്ക് അടിമപ്പെട്ടു പോയൊരവസ്ഥ, തിന്മയിലേക്ക് അടിമപ്പെട്ടു പോയ അവസ്ഥ. അവന് അതിനൊരു നന്മയുണ്ടാവൂല. അവനൊരു പാപം ചെയ്തു കഴിഞ്ഞാല് ഒരു ദുഃഖമോ ഒരു സങ്കടമോ ഒന്നും ഉണ്ടാവില്ല. ഇനി അല്പം ഈമാനുള്ളവനാണെങ്കിൽ തന്നെ അതിന്റെ വിഷമോ എന്തോ അവനുണ്ടാവും, പക്ഷെ അത് തൗബ ചെയ്യാൻ പറ്റൂല. നഫ്സുൽ അമ്മാര ഉള്ളവർക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവൂല. അവനൊരു വിഷമം ഉണ്ടെങ്കിൽ കൂടി അവ പറ്റൂല, അവൻ പാപങ്ങൾ ചെയ്ത് അവൻ അടിമപ്പെട്ടു പോയിണ്ടാവും. രണ്ടാമത്തെ നഫ്സാണ് നഫ്സുൽ ലവ്വാമ. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന മനസ്സ്, കുറ്റപ്പെടുത്തുന്ന മനസ്സ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അർറൂഹ് എന്ന കിതാബിൽ പറയുന്നു, ഹിയ തിൽക നഫ്സുൽ ലതീ ലാ തസബ്ബത അലാ ഹാലിൻ വാഹിദ, അത് ഒരവസ്ഥയിലായിരിക്കൂല. അത് ആ നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിലായിരിക്കൂല. ഫഹിയ കസീറത്തു തറദ്ദദ വ തഖല്ലബ തലവ്വൽ, അതിങ്ങനെ മാറി മറിഞ്ഞ് മറിഞ്ഞുകൊണ്ടേയിരിക്കും. വഹിയ മിൻ അഅ്ലമി ആയാത്തില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ ഓരോ സൃഷ്ടികളും മാറി മറിയുന്ന നമുക്ക് കാണാൻ സാധിക്കും. രാവും പകലും അതുപോലെ തന്നെ ആഴ്ചകളും ദിവസങ്ങളും അങ്ങനെ ഓരോന്നും നമുക്ക് മാറി മറിയുന്ന കാണിക്കും. അതുപോലെ തന്നെ ഈ നഫ്സ് അവ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അള്ളാഹിനെ അനുസരിക്കും, ചിലപ്പോൾ അള്ളാഹിനെ ധിക്കരിച്ച് പാപം ചെയ്യും, അത് പാപം ചെയ്തു പോയാൽ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഒന്ന് തൗബ ചെയ്യും, വീണ്ടും നന്നാവും, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യും, വീണ്ടും തൗബ ചെയ്യും, വീണ്ടും അങ്ങനെ അവൻ മാറിക്കൊണ്ടേ മാറിക്കൊണ്ടേയിരിക്കും. ഹസനുൽ ബസരി റഹ്മഹുള്ള ഈ നഫ്സിനെ പറ്റി പറയാണ്, ഹിയ നഫ്സുൽ മുഅ്മിൻ, അതൊരു മുഅ്മിൻ ഉണ്ടാവുന്ന നഫ്സാണ്, അതൊരു മുഅ്മിൻ ഉണ്ടാവുന്ന നഫ്സാണ്. ഇന്നൽ മുഅ്മിന ലാ തറാഹു ഇല്ലാ യലൂമു നഫ്സ ദാഇമൻ അലൽ ഫിഅൽ ലിമ ഫഅൽതു ഹദാ വമാ അറദ്തു ബിഹാദാ. ഒരു മുഅ്മിന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് എപ്പോഴുമല്ല, അവൻ പാപം ചെയ്ത പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കും. അവൻ സ്വയം ചോദിക്കും, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്ത്, ഞാൻ എന്തിനാ അങ്ങനെ ഉദ്ദേശിച്ച്, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്ത് എന്ന്. നഫ്സുൽ ലവ്വാമ, ഈ നഫ്സ് എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയിൽ വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ ഒരു നഫ്സാണ് നഫ്സുൽ ലവ്വാമ എന്നുള്ളത്. അപ്പോ അധിക പേർക്കും, നമ്മളിൽ അധിക പേർക്കും ഉണ്ടാവുന്ന ഒരു നഫ്സായിരിക്കും നഫ്സുൽ ലവ്വാമ എന്നുള്ളത്. ഒന്നാമത്തെ നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ തസ്കിയത്ത്, നഫ്സ് ശുദ്ധീകരിക്കുന്ന മുമ്പുള്ള അവസ്ഥയാണ്. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ തസ്കിയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തില് നമ്മളൊക്കെ പുരുഷനും സ്ത്രീകളുമായി എന്നുള്ളത് തന്നെ നമുക്കുള്ള പരീക്ഷണമാണ്. ഞാനൊരു പുരുഷനാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് ഞാൻ പുരുഷനാണ്, വേറൊരു സ്ത്രീ പറയാണ് ഞാൻ സ്ത്രീയാണ്.
ഇവിടെ രണ്ടുപേരും പറയുമ്പോ ഞാൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കാൻ ഓരോ കാര്യം പറഞ്ഞിട്ട്, ഞാൻ എന്നുള്ള ആ സാധനത്തിന് എന്തില്ല, പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല. രണ്ടുപേരുടെയും മനസ്സിൽ റോഹിന്റെ അവസ്ഥയിൽ അവർക്കിങ്ങനെ ഒരു വേർതിരിവ് വരുന്നില്ല. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും സ്വയം നമുക്ക് ഇതൊക്കെ ഒരു ബോധ്യപ്പെടേണ്ട വളരെ മഹത്തരമായ കാര്യങ്ങളാണ്. അതായത് നമ്മളെല്ലാവരും അത് ഉലമാക്കൾ പറയും, ഒറ്റയ്ക്ക് പാപം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേർതിരിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും. ആരും അറിയാതെ ഒറ്റയ്ക്ക് പാപം ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ അകത്തുള്ള നെഫ്സിനെയും റൂഹിനെയും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നെഫ്സ് എപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. റൂഹ് എപ്പോഴും നന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. റൂഹും നെഫ്സും തമ്മിലുള്ള യുദ്ധത്തിന്റെ പരിണാമമാണ് ഒരു നന്മയും ഒരു തിന്മയും. നമ്മുടെ ഓരോ സാധാരണ ജിഹാദുൻ നഫ്സ് എന്ന് പറയുമ്പോൾ ഇനി വരുന്നുണ്ട് ഇൻഷാല്ലാ ജിഹാദുകളിൽ, അസ്ലുൽ ജിഹാദ്, ജിഹാദിന്റെ അടിസ്ഥാനമാണ് ഓരോ സെക്കൻഡിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ജിഹാദ്. ഒരു നന്മ ചെയ്യണമെങ്കിലോ ഒരു തിന്മ ചെയ്യണമെങ്കിലോ നമ്മുടെ അകത്ത് റൂഹും നഫ്സും തമ്മിലുള്ള യുദ്ധം നടക്കും. റൂഹിന് ഇൽമുണ്ടെങ്കിൽ, വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനോട് റൂഹ പറയും, ഇന്ന നന്മ നീ ചെയ്തോ, ഇന്ന കാര്യം നീ ചെയ്തോ, ഇന്നത് ചെയ്തോ. നെഫ്സ് അവിടെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി, ഞാൻ ഉദാഹരണം പറ സാധാരണ ഉദാഹരണം പറയുന്നൊരു കാര്യം, സുബീ ജമാഅത്തിന്റെ സമയം നെഫ്സ് നമ്മളോട് ഉറങ്ങാൻ പറയുമ്പോ റൂഹിന് ഇൽമുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽപ്പിക്കും. അതേസമയത്ത് റൂഹിന് ഇൽമില്ല, റൂഹ് ദുർബലരാണ്, നെഫ്സ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു, നെഫ്സ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്രമം വേണം പറഞ്ഞു, നെഫ്സ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ രാത്രി സംഗീതം കേട്ടു അല്ലെങ്കിൽ ഗെയിം കളിച്ചു, നെഫ്സിന് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്ത് നെഫ്സിനെ ശക്തിപ്പെടുത്തി നിർത്തിക്കുക വിചാരിക്കുക. റൂഹ് ദുർബലനായിരിക്കും, റൂഹിനെ നമ്മൾ എണീപ്പിക്കാൻ പറ്റൂല. നെഫ്സ് പറയും അറിയിക്കും, നമ്മളത് കേൾക്കും ചെയ്യും. എല്ലാവരും ജീവിതത്തിൽ ഏതൊരു നന്മയുടെയും തിന്മയുടെയും ഒരു ഉത്ഭവം ഉണ്ടാവുന്നത് ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ്. നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി, ഇതാണ് റൂഹിന് ഇൽമ് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വിഷയത്തിന്റെ ഇൽമും നമ്മുടെ റൂഹ് നമ്മളെ സഹായിക്കും ഓരോ ഘട്ടത്തിലും. രണ്ടാമത്തെ നഫ്സുൽ ലവ്വാമ, തിന്മ ചെയ്യും തൗബ ചെയ്യും, വീണ്ടും തിന്മയിൽ വീണ്ടും തൗബ ചെയ്യും, എപ്പോഴും മാറി മാറി നന്നായിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. മൂന്നാമത്തേത് നഫ്സുൽ മുത്തമഇന്ന, നഫ്സുൽ മുത്തമഇന്ന. മുത്തമഇന്നത്തി എന്ന് പറഞ്ഞാൽ സമാധാനം, സന്തോഷകരമായ തൃപ്തികരമായ സമാധാനം, ഏറ്റവും ഉന്നതമായ തസ്കിയത്ത് കഴിഞ്ഞ് പരിശുദ്ധമായ ഒരു നഫ്സാണ് നഫ്സുൽ മുത്തമഇന്ന എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല, യാ അയ്യതുഹ നഫ്സ് മുത്തമഇന്ന ഇർജഇ ഇലാ റബ്ബിക റാളിയത മർളിയ, തൃപ്തിപ്പെട്ടുണ്ടെങ്കിൽ വായോ, എന്റെ അടിമകളുടെ കൂടെ നീ സ്വർഗത്തിലേക്ക് കടന്നു. നഫ്സുൽ മുത്തമഇന്ന, ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നുണ്ട്, വഹിയ തിൽക നഫ്സുൽ മുത്തമഇന്ന ഇലാ റബ്ബിഹ ബി ഉബൂദിയതിഹി വ മുഹബ്ബതിഹി വൽ ഇനാബതിഹി ഇലൈ വ തവക്കുൽ അലൈഹി വൽ റിദാബിഹി വ സുകൂന ഇലൈ. മുത്തമഇന്ന, നഫ്സുൽ മുത്തമഇന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിനൊക്കെ ഇഷ്ടപ്പെടുന്നതിലൂടെ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിലേക്കുള്ള മടക്കം, അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കൽ, അള്ളാഹുവിലുള്ള തൃപ്തി, അള്ളാഹുവിൽ സമാധാനം കണ്ടൽ, അങ്ങനെ എല്ലാം ഉണ്ടാവും. എന്നിട്ട് പറയാണ്, ഫയസ്തഗനി ബിമഹബ്ബതിഹി അൻ ഹുബ്ബി മാ സിവ, മറ്റൊരാളുടെ ഹുബ്ബും ആവശ്യമില്ലാത്ത രീതിയിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം മാത്രം മതി എന്നുള്ള നിലക്ക് ഉന്നതമായ അവസ്ഥയിൽ. വബിദിക്രിഹി അൻ ദിക്രി മാ സിവ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മതി, മറ്റൊന്നിനെയും അവന് അവന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ. മറ്റെന്തിനേക്കാളും അള്ളാഹുവിലേക്ക് താല്പര്യം, അള്ളാഹുവിനെ കാണാനുള്ള താല്പര്യം ഉണ്ടാവുന്നവൻ, മറ്റൊന്നിനേടില്ല, അള്ളാഹുവിനെ കാണാനുള്ള താല്പര്യം അധികമായി ഉണ്ടാവൻ. ഈ ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയിലെ പൂർണ്ണത അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ല അത് കിട്ടൂല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയങ്ങൾ ഈ തൊമനീനത്ത്. തൊമനീനത്ത് ഒരു സമാധാനം എന്നുള്ള വാക്കല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് തൃപ്തിയുടെയും സന്തോഷത്തിന്റെയും ഒരു രീതിയിലുള്ള വാക്ക്. അതാണ് ഏറ്റവും ഉന്നതമായ നഫ്സിന്റെ അവസ്ഥ. ഈ മൂന്നവസ്ഥകളിൽ ഒന്നായിരിക്കും നമുക്ക് ഓരോരുത്തരുടെയും. ഈ മൂന്നാമത്തെ അവസ്ഥയിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അതേ കേൾക്കുകയും ചെയ്യുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. അവനെ മറ്റൊന്നും ബാധിക്കൂല. അള്ളാഹു തആല പറഞ്ഞതുപോലെ ഒരടിമ എന്നിലേക്ക് അടുത്ത് എന്റെ വലിയായി കഴിഞ്ഞാൽ അവന്റെ കയ്യും കണ്ണും കാലും കാതും ഒക്കെ ഞാനാവും അള്ളാഹു തആല പറഞ്ഞത്. അവന്റെ കയ്യും കണ്ണും കാലും ഒന്നും പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത അമാലുകൾ ചെയ്യൂല. അതാണ് നഫ്സുൽ മുത്മഇന്ന. ഈ മൂന്നവസ്ഥകൾ, ഒന്നാമത്തേത് തസ്കിയത്തിന് മുമ്പുള്ളത്, രണ്ടാമത്തേത് തസ്കിയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മൂന്നാമത്തെ തസ്കിയത്ത് കഴിഞ്ഞിട്ടുള്ളത്, ഈ മൂന്നവസ്ഥകളാണ്. ഈ മൂന്നവസ്ഥകളിൽ എത്തി ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ വിളി, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, തുമഈനീനത്തിലെത്തിയ നഫ്സ്, നിങ്ങൾ വരി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇത്, ഓരോ നമ്മളൊക്കെ ആണും പെണ്ണുമായി എന്നുള്ള തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് പറയുമ്പോ, ആണിന്റെ നഫ്സിനും പെണ്ണിന്റെ നഫ്സിനും രണ്ട് രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുക. ഒരാണിന്റെ നഫ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ശഹവത്തുകൾ ഒരു രീതിയിലായിരിക്കും. ചിലപ്പോ ഒരു സ്ത്രീയെ കാണുമ്പോ അതിനോട് ആഗ്രഹം ഉണ്ടാവും ഒരു പുരുഷൻ, പക്ഷെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കാണുമ്പോ എന്തുണ്ടായിക്കൊള്ളുന്നില്ല, അവൾക്കൊരു ആഗ്രഹം ജനിച്ചോളുന്നില്ല. അതേസമയത്ത് സ്ത്രീക്ക് ഗർഭമുണ്ട്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ശരീരത്തിന്റെ പരീക്ഷണമായിട്ടുണ്ട്. പുരുഷന് ഈ രീതിയിൽ ഓരോ വികാരത്തിന്റെയും മറ്റു പല പരീക്ഷണങ്ങളുണ്ട്. ഈ രണ്ട് മേഖലയിലും നഫ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. നഫ്സൊരു കുട്ടിയെ പോലെയാണ്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അതത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തിന്മയാണ് കൊടുക്കുന്നതെങ്കിൽ അത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. നന്മയാണെങ്കിൽ അത് അതിനോട് ആഗ്രഹം ജനിപ്പിക്കും. നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്ന ഒരു തിന്മ അത് ശൈത്താന്റെ പ്രേരണ കൊണ്ടാണോ നഫ്സിന്റെ പ്രേരണ കൊണ്ടാണോ, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? തിന്മ ശൈത്താന് നമുക്കറിയാം, നഫ്സിന്റെ, ഇത് രണ്ടും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഉലമാക്കൾ പറഞ്ഞു, ശൈത്താൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ശൈത്താൻ തുടക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ദുർബലമായ ഒരു മേഖലയായിരിക്കും സ്ത്രീ വിഷയത്തിൽ. ശൈത്താൻ തുടക്കം മാത്രമേ ഇടുള്ളൂ. തുടക്കം എന്താ? നോക്കുക എന്നുള്ളതാണ്. അള്ളാഹു തആല പറഞ്ഞത് ദൃഷ്ടി താഴ്ത്താനാണ്. ശൈത്താൻ നോക്കാൻ പ്രേരിപ്പിക്കും, നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ശൈത്താൻ ഉണ്ടാവൂല, ശൈത്താൻ മാറി നിൽക്കും. പിന്നെ നഫ്സ് എന്ത് ചെയ്യും? അത് ആലോചിച്ചുകൊണ്ടേയിരിക്കും, അത് ആലോചിച്ചുകൊണ്ടേയിരിക്കും. അത് ഓർമ്മകളാകും, അത് ചിന്തകളാവും, അത് തോന്നലുകളാവും, അത് ആഗ്രഹങ്ങളാവും. അതൊരു പ്രവൃത്തി ചെയ്യുന്നതിലേക്ക് ശരീരത്തെ ജസദിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു അതിനെ തടസ്സപ്പെടുത്തുന്ന, ആ പ്രവൃത്തി നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന മറ്റൊന്നുമില്ല എങ്കിൽ ആ ഒറ്റ നോട്ടം കൊണ്ടൊരു വൻ പാപത്തിലേക്ക് നമ്മൾ എത്തും. അവിചാരിതമായി നമ്മൾ നോക്കിയ ഒരു ചെറിയ നോട്ടമായിരിക്കും ഒരു പക്ഷേ നമ്മൾ വ്യഭിചാരത്തിലേക്ക് എത്തി അവസാനിക്കുക. നമ്മൾ അതിനു മുമ്പ് ഇതിനെ പരിശീലിപ്പിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ. അങ്ങനെയാണ് നഫ്സിന്റെ കളി നടക്കുക. ഇവിടെ ഈ രണ്ടെണ്ണത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ, ശൈത്താനാണ് നമ്മളെ കൊണ്ട് തിന്മ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ഒരു സമയത്ത് ഒരു തിന്മ ചെയ്യാൻ തോന്നും, കുറച്ച് കഴിഞ്ഞാൽ വേറൊരു തിന്മ, രണ്ട് ദിവസം കഴിഞ്ഞാൽ വേറൊരു തിന്മ, ഒരാഴ്ച കഴിഞ്ഞാൽ വേറൊരു തിന്മ. വ്യത്യസ്തമായ തിന്മകളാണ് നമ്മൾക്ക് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ശൈത്താനാണ്. കാരണം എന്താ? ശൈത്താന് മനുഷ്യൻ പാപം ചെയ്താൽ മതി, ഇന്ന പാപം ചെയ്യണമെന്ന് ആർക്കില്ല? ശൈത്താനില്ല, എന്തായാലും പാപം ചെയ്താൽ മതി. എന്നാൽ നഫ്സ് അങ്ങനെയല്ല. നമുക്ക് ഒരേ പാപം വീണ്ടും 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 ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതെന്താണ്? അത് നഫ്സാണ്. കാരണം നഫ്സിന് എന്താണ്? അതിനെന്താണോ കൊടുത്തത് അതിനോടാണ് താല്പര്യം ഉണ്ടാവുക. ഈ രണ്ടെണ്ണം നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ഈ രണ്ടെണ്ണം വേർതിരിച്ച് ശൈത്താന്റെ, അത് ശൈത്താൻ തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് കാര്യത്തിനും തുടക്കത്തിൽ ഒരു ചിന്തയോ ആഗ്രഹമോ ഇട്ട് തരിക. ഉദാഹരണത്തിന്, ഒരു നഫ്സ്, നമ്മൾ ഈ മുത്മഇന്നത്തായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നഫ്സ്, ശൈത്താൻ ആ നഫ്സിനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന രീതികൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളായി പറയുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശൈത്താൻ തെറ്റിക്കുന്നത്, ഒന്നാമത്തെ ശൈത്താൻ ശ്രമിക്കുക പുതിയൊരു പാപം ചെയ്യിപ്പിക്കാനായിരിക്കും. ഒരു നഫ്സിനെ കൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ള നഫ്സിനെ കൊണ്ട് ആ നഫ്സ് പറഞ്ഞിട്ട് നമ്മൾ ശരീരം ചെയ്യുക, അപ്പൊ നഫ്സിനോട് പുതിയൊരു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. ആ പുതിയൊരു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോ നഫ്സിന് തക്വയുണ്ടെങ്കിൽ, കുറച്ച് ഇൽമുണ്ടെങ്കിൽ നഫ്സ് പറയും, ഞാനത് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പിന്നെ ഇതിനത് ചെയ്യാൻ നിൽക്കുന്നത്, ഞാനത് ചെയ്യണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ ആ പാപം ചെയ്യുന്നില്ല. അങ്ങനെ അവൻ ആ പാപം ചെയ്യുന്നില്ല എങ്കിൽ രണ്ടാമത്തേത് ശൈത്താൻ അവനെ കൊണ്ട് ഓർമ്മിപ്പിക്കുക, മുൻപ് അവൻ ചെയ്തു പോയൊരു പാപത്തിനെ കുറിച്ചുള്ള ഓർമ്മ അവൻ ഇട്ടുകൊടുക്കും, അതിനോടുള്ള താല്പര്യം. മുമ്പ് ചെയ്ത ഒരു പാപം, ആ പാപം ചെയ്തപ്പോ ഒന്ന് കണ്ടപ്പോ കേട്ടപ്പോ അല്ലെങ്കിൽ അവിഹിത ബന്ധം അല്ലെങ്കിൽ എന്തോ കാര്യമാവട്ടെ, അതിന്റെ ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും, അതിന്റെ ആസ്വാദനം ഇട്ടുകൊടുക്കും.
ഉദാഹരണത്തിന് ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീയും പുരുഷനും. ഈ ശൈത്താൻ വന്നിട്ട് ആ ഒരു അവിചാരിത ഘട്ടത്തിൽ ആ ഒരു ബന്ധത്തിന് ഒരു തുടക്കം പരസ്പരം കാണാനോ അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യം പോലെ ഒരു മെസ്സേജ് അയക്കാനോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഒരു നഫ്സ് ഇങ്ങോട്ട് പറയാന്ന് വിചാരിക്കുക, ഞാൻ എപ്പോഴും നിന്നെ ഓർമ്മിക്കാറുണ്ട്. അപ്പൊ തിരിച്ചു വിടുന്ന് ഇവൻ ഓർമ്മ മറന്നിട്ടുണ്ടാവും, പക്ഷെ അവന്റെ നഫ്സ് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഞാൻ നിന്നെയും എപ്പോ ഓർക്കാറുണ്ടായിരുന്നു. അവന്റെ നിയന്ത്രണം ഉണ്ടാവൂല, കാരണം അവനെ ആസ്വാദനം തലക്ക് പിടിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു സന്ദർഭത്തിൽ സംസാരിക്കണം. 20 വർഷം മുമ്പ് മദ്യപാനം നിർത്തിയ ആ വ്യക്തി 20 വർഷത്തോളമായി മദ്യപാനം ഒന്നുമില്ലാതെ ജീവിക്കുക. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം കാറിൽ യാത്ര ചെയ്യുമ്പോ വാഹനം എന്തോ ഒരു പ്രശ്നം വന്നിട്ട് നിർത്തിയത് അദ്ദേഹം പണ്ട് മദ്യപിച്ചിണ്ടായിരുന്ന ഒരു ബാറിന്റെ മുമ്പിലാണ്. അങ്ങനെ അദ്ദേഹം ആ വിചാരം അത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോയി. പിന്നെന്തായി, ശൈത്താൻ പല പഴയ ഓർമ്മകൾ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, അദ്ദേഹം പറഞ്ഞു ഞാൻ പഴയ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അതിന്റെ ഉള്ളിൽ കയറി. പിന്നെ അദ്ദേഹം വീണ്ടും മദ്യപിച്ചിട്ടാ വരുന്നത്, വീണ്ടും മദ്യപിച്ചിന് മദ്യത്തിന് വീണ്ടും അഡിക്റ്റായിട്ടാ വരുന്നത്. അതായത് ആ ഒരു തോന്നലിട്ട് കൊടുക്കും. ഒന്നാമത്തേത് പുതിയൊരു തിന്മക്ക്, അതവൻ ചെയ്യുന്നില്ല എങ്കിൽ മുമ്പ് ചെയ്ത ഒരു തിന്മയെ അവന്റെ മനസ്സിൽ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതും അവൻ ചെയ്യുന്നില്ല, ഒരുത്തൻ ഒന്നാമത്തെയും ചെയ്യുന്നില്ല രണ്ടാമത്തെയും ചെയ്യുന്നില്ല, മൂന്നാമത്തേത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവൻ ചെയ്യുന്ന അമാലുകളെ ചെയ്യാതിരിപ്പിക്കാൻ നോക്കും. നമ്മളെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്, അമലു സ്വാലിഹത്ത്. എന്തിനാ നമസ്കാരം, ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ. നമസ്കാരം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ തന്നെ സമയം എടുക്കൂല. ഈ നമസ്കരിക്കുന്ന കൊണ്ടാണ് ഒരുപാട് തിന്മകളിൽ നമ്മൾ രക്ഷപ്പെടുന്നത്, തടയപ്പെടുന്നത്. ഖുർആൻ പാരായണം, തഹജ്ജുദ് നമസ്കാരം, മൻഹാതുൽ ലിസ് പാപങ്ങളിൽ നിന്ന് തടയുന്ന ഒരു സാധനമായിട്ട്, സുന്നത്ത് നോമ്പുകൾ, എന്തു തന്നെ സദഖകൾ, ഇതെല്ലാം പാപങ്ങളിൽ നമ്മളെ സംരക്ഷിക്കും. ശൈത്താൻ പറയും നീ ഖുർആൻ ഓതണ്ട, എനിക്ക് ഭയങ്കര ക്ഷീണാണ്, നീ തഹജ്ജുദ് സ്കരിക്കണം, നീ ഉറങ്ങിക്കോ, നിനക്ക് ക്ഷീണാണ്, ഇന്ന് എന്തിനാ സുന്നത്ത് സ്കരിക്കണം, ഉറങ്ങിക്കോ, ജമാഅത്തിന് പോയില്ലെങ്കിലും വീട്ടിൽ നിസ്കരിച്ച പോലെ. ഇങ്ങനെ അങ്ങനെ അഅമാലുകളെ കുറപ്പിക്കും. അതെവിടെ അവസാനിപ്പിക്കുക, അഅമാലുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ പാപങ്ങളോട് താല്പര്യം തോന്നും, അത് നമ്മൾ ചെയ്യാൻ തോന്നും, അതിന് അവസാനം നമ്മൾ പാപത്തിൽ ചെന്ന് ചാടും, അഅമാലുകൾ കുറപ്പിക്കും. എന്നാൽ ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ഒന്നാമത്തെ പുതിയ പാപം ചെയ്തില്ല, പഴയത് ഇതാക്കിയില്ല, മൂന്നാമത്തേത് പിന്നെ അഅമാലുകൾ ചെയ്തു, നാലാമത്തേത് അയാളെ കൊണ്ട് ശൈത്താൻ താൻ ചെയ്യുന്ന അഅമാലുകളിൽ തനിക്ക് റിയാ ഉണ്ട് എന്ന് തോന്നിപ്പിക്കും. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യണ്ട, അങ്ങനെ ഒരു മനസ്സിലിയാ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് അത് തോന്നിപ്പിച്ചു തോന്നിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ അഞ്ചാമത്തെ വിഷയത്തെ അജുബുൻ നഫ്സ് ഉണ്ടാക്കും. സ്വന്തത്തില് ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല ആളാ, ഞാൻ അങ്ങനെയൊക്കെ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഏറ്റവും ഉന്നതമായ അതിലവൻ തോന്നും. ഇതെല്ലാം മറികടക്കണം നമ്മൾ, ഇതെല്ലാം നഫ്സുമായി ബന്ധപ്പെട്ട് ശൈത്താൻ കളിക്കുന്ന കളികളാണ്. ഒരു നഫ്സിനെ പഴപ്പിക്കാൻ ശൈത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ഏറ്റവും അവസാനം ഞാൻ നന്നായി, ഞാൻ കുഴപ്പമില്ല, പിന്നെ അവനൊരു പേടി ഉണ്ടാവില്ല, അവൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ സ്വർഗത്തേക്ക് ടിക്കറ്റ് എടുത്തുക അവസ്ഥയിൽ അവൻ സുഖമായിട്ട് സന്തോഷമായി ജീവിക്കും. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. നമ്മൾ പരലോകത്തെ സംബന്ധിച്ച്, മരണത്തെയും അള്ളാഹുവിനെ സംബന്ധിച്ച്, നിഫാക്കിനെ സംബന്ധിച്ച്, ഷിർക്കിനെ സംബന്ധിച്ച് നിർഭയരാവുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ഭയമില്ലാത്ത അവസ്ഥ വരിക എന്നുള്ളത്, അജുബുൻ നഫ്സ് സംഭവിക്കുക എന്നുള്ളത് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നാം പറഞ്ഞത് ഇങ്ങനെ ശൈത്താന്റെ ഒരു പ്രേരണ കൊണ്ട് നമ്മുടെ നഫ്സ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല മേഖലകൾ ഈ വിഷയങ്ങളിലുണ്ട്. അപ്പൊ ഈ മൂന്ന് നഫ്സിനെയും വേർതിരിച്ച് നമ്മൾ പല രീതിയിലാവും. ചില സമയത്ത് നഫ്സുൽ അമ്മാറ പൊതുവെ അധികവും നമുക്ക് വരാൻ സാധ്യതയില്ല, പൂർണ്ണമായി അടിമപ്പെട്ടു പോയ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ഏതൊരു പാപം തുടങ്ങുമ്പോഴും മനുഷ്യന്റെ ശരീരമോ അവനത് അംഗീകരിക്കൂല, മനുഷ്യന്റെ ജസത് അത് അംഗീകരിക്കൂല. ഏതൊരു പാപം തുടങ്ങുമ്പോൾ മനുഷ്യന്റെ ജസത് അംഗീകരിക്കൂല. ഒരാൾ ആദ്യമായി പുകവലിക്കുമ്പോ അത് ചുമച്ച് ആകെ ബുദ്ധിമുട്ടാവും, ആദ്യമായി മദ്യപിക്കുമ്പോ അല്ലെങ്കിൽ ആദ്യമായി വ്യഭിചരിക്കുമ്പോ അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അതവന് വീണ്ടും വീണ്ടും നഫ്സിന് കൊടുത്തു 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 കഴിഞ്ഞാൽ ആ നഫ്സിൽ അമ്മാറയാകും, പിന്നെന്ത് പറ്റൂല, പിന്നെ ആ നഫ്സിനതില്ലാതെ പറ്റൂല. അതാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. പുകവലിക്കുന്ന ആളുകളോട് കാലങ്ങളായി വലിക്കുന്നവരെ നിർത്താൻ പറഞ്ഞു നോക്കി, അവർക്ക് സാധിക്കൂല. അല്ലെങ്കിൽ കാലങ്ങളായി മദ്യപിക്കുക, അവരെത്രത്തോളം ബുദ്ധിമുട്ട്. ഇത് മദ്യപാനം പുകവലി മാത്രമല്ല ഈ വിഷയം പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ പാപങ്ങളും നമ്മൾ എത്രത്തോളം ചെയ്യുന്നതോ അത്രത്തോളം നമ്മുടെ നഫ്സ് അതിനോട് താല്പര്യമായിരിക്കും. അതേ സമയത്ത് എത്രത്തോളം നല്ലത് കൊടുക്കുന്നുവോ അത്രത്തോളം നഫ്സ് ആ നല്ലതിനോട് പ്രേരണ കാണിപ്പിക്കും. ഒരാൾ സ്ഥിരമായി സുബി ജമാഅത്ത് അലാറം വെച്ച് എണീക്കുന്ന ഒരാള്, അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞാൽ അലാറില്ലെങ്കിൽ എന്ത് ചെയ്യും? സുബിയുടെ സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കും. അദ്ദേഹത്തിന്റെ നഫ്സ് അതിന് വഴങ്ങിയിട്ടുണ്ടാകും. ഓരോ കാര്യങ്ങളും ഉലമാക്കളും സലഫുകളും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം. നിങ്ങൾ പറയുന്നതനുസരിച്ച് അനുസരിക്കുന്ന രീതി നിങ്ങൾ നഫ്സിനെ പരിശീലിപ്പിച്ചെടുക്കണം. അതല്ല എങ്കിൽ അപകടം എന്താണെന്നറിയോ? നമ്മൾ നഫ്സിന് ഇഷ്ടമുള്ള പോലെ കൊടുക്കും. നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ അനുഭവം ഉണ്ടാവുന്ന കാര്യമാണ്, നമുക്കൊന്നും പാപം ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവൂല, നമ്മുടെ ശരീരം പാപം ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ എന്തിനാ ഈ തെറ്റ് ചെയ്യുന്നത്? എനിക്കിഷ്ടമല്ലല്ലോ, എനിക്കിത് ഇഷ്ടമല്ല, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, പക്ഷെ ഞാനിത് ചെയ്യുന്നത് എന്താ? കാരണം എന്താണെന്നറിയോ? നമ്മൾ നഫ്സിനെ ശക്തിപ്പെടുത്താൻ അള്ളാഹു ഹറാമാക്കിയതിലേക്ക് നോക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്തതിന്റെ അനന്തരഫലമായിരിക്കും നമ്മൾ നഫ്സ പ്രവൃത്തി ചെയ്യുന്നത്. നമുക്ക് പിടിച്ചിരുത്താൻ പറ്റൂല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, മനസ്സിലാവാൻ വേണ്ടി പറയാട്ടോ, വേറൊന്നല്ലേ. അപ്പോ കുതിര ദുർബലിച്ച് ക്ഷയിച്ച് ഇങ്ങനെ ക്ഷീണിച്ച് കാണുമ്പോ നമ്മള് നമ്മുടെ ഭക്ഷണമൊക്കെ കുതിരക്ക് കുറെ കൊടുത്തു വിചാരിക്കുക. ആ കുതിര പിന്നെ മുന്നോട്ട് പിന്നെ കുറെ പോകുമ്പോ അപകടം പിടിച്ചൊരു വഴിയിലേക്കാണ് പോണത്. പക്ഷെ നമ്മള് ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് നമുക്കതിനെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. നമ്മൾ കുതിരപ്പുറത്ത് മയങ്ങിക്കിടക്കുന്നു, കുതിര ഏറ്റവും വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമുക്ക് പിടിച്ചു നിർത്താൻ നമുക്ക് ആഗ്രഹം, നമുക്കറിയാം ഇത് പോകുന്ന വലിയ അപകടത്തിലേക്കാണ്, ഞാൻ നശിച്ചു പോവും, ഞാൻ പോയി കഴിഞ്ഞാൽ വലിയ അപകടത്തിൽ പോയി ചാടും, അതെനിക്ക് അവനറിയാം. പക്ഷെ അവന് പിടിച്ചു നിർത്താനുള്ള ആരോഗ്യം അവനുണ്ടാവില്ല. കാരണം അവന് കൊടുക്കേണ്ട ഭക്ഷണം അവൻ നഫ്സിന് കൊടുത്തു. അതായത് നമ്മുടെ റൂഹിന് നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ നമ്മുടെ നഫ്സ് ശക്തിപ്പെടും. പിന്നെ നഫ്സ് ചെയ്യുന്ന പാപങ്ങൾ നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അതാണ് നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണത്തിൽ നിന്നും മാറി നഫ്സുൽ മുത്തമഇന്നയിൽ നമ്മൾ എത്താൻ കഠിനമായി പരിശ്രമിക്കണം. അതാണ് ജിഹാദുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ, സ്വന്തത്തിനോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിഹാദ് എന്ന് പറഞ്ഞാൽ കഠിനമായി പരിശ്രമിക്കുക, അതുപോലെ കഠിന പ്രയത്നം എന്നുള്ള അർത്ഥം. ജിഹാദുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ നഫ്സിനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിപ്പിക്കുന്നതിലേക്ക് പരിശ്രമിപ്പിക്കാൻ വേണ്ടി കഠിനമായി നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് ജിഹാദുൻ നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ജിഹാദ് എന്ന് കൊടുത്ത ജിഹാദിന്റെ മർത്തബകൾ, വൽ ജിഹാദു അലാ അർബഅ മറാതിബ്, നാല് മർത്തബകളിലാണ് ജിഹാദ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് ജിഹാദുൻ നഫ്സ്, നഫ്സിനോടുള്ള ജിഹാദ്. രണ്ടാമത്തേത് ജിഹാദു ഷൈത്താൻ, ഷൈത്താനോടുള്ള ജിഹാദ്. മൂന്നാമത്തേത് ജിഹാദുൽ കുഫാർ വൽ മുനാഫിഖീൻ, കുഫാറുകളോടും മുനാഫിഖീങ്ങളോടുള്ള ജിഹാദ്. നാലാമത്തേത് ജിഹാദു അർബാബിൽ ദുൽമി വൽ മുൻകറാത്തി വൽ ബിദ്അ, പാപങ്ങളുടെ ആളുകളും അതുപോലെ ബിദ്അത്തിന്റെ ആളുകളും അവിടെയുള്ള ജിഹാദ്. ഈ നാല് രീതിയിലാണ് ഇസ്ലാമിൽ ജിഹാദ് ഉള്ളത്. ജിഹാദിന്റെ മർത്തബകൾ ഈ നാലെണ്ണമാണ്. അതിലേറ്റവും ഒന്നാമത്തേത് ജിഹാദുൻ നഫ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ സബീലില്ലാഹി അസ്സ വജല്ല. ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുസരിപ്പിക്കാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് അവനാണ് യഥാർത്ഥ മുജാഹിദ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പരിശ്രമിക്കുന്നത്. ഷെയ്ഖ് മുബാറക് ഫൂരി റഹിമഹുല്ലാ തിർമിദിയുടെ ഷർഹൈദി അദ്ദേഹം പറയുന്നു, ഐ ഖഹറ നഫ്സഹു അൽ അമ്മാറത ബിസ്സൂഇ അലാ മാ ഫീഹി റിദല്ലാഹ് മിൻ ഫിഅലി ത്വാഅതി വതജന്നബിൽ മഅസിയ. അതായത് അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ആ നഫ്സിനെ അമ്മാറത്തു സൂഇനെ നിയന്ത്രിച്ചു കൊണ്ടുവരൽ പാപങ്ങളിൽ നിന്ന് ഒഴിവായിട്ട്. വജിഹാദുഹ അസ്ലു കുല്ലി ജിഹാദ്, എല്ലാ ജിഹാദിന്റെയും അടിസ്ഥാനം ഈ ജിഹാദാണ്. ഫൈന്നഹു മാലം യുജാഹിദ്ഹ ലം യുംകിൻഹു ജിഹാദുൽ അദുവൽ ഖാരിജ്, ഇതൊരുത്തിന് സാധിച്ചില്ല എങ്കിൽ അവന് ഖാരിജിയായിട്ടുള്ള പുറത്തുള്ള ഒരു ശത്രുവിനോട് ജിഹാദ് ചെയ്യാൻ അവന് സാധിക്കൂല. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പുറത്തുള്ളതിന് ജിഹാദ് ചെയ്യാൻ സാധിക്കൂല. ഒരിക്കൽ ഹസൻ അൽ ബസ്രി റഹ്മഹുള്ളയോട് വന്ന് ചോദിക്കുന്നുണ്ട് ഇബ്നു ഖയ്യിം റഹ്മഹുള്ള ഉദ്ധരിക്കുകയാണ്, ഏറ്റവും ഉത്തമമായ ജിഹാദ് ഏതാണ്? അപ്പൊ ഹസൻ അൽ ബസ്രി റഹ്മഹുള്ള പറയാണ്, ജിഹാദുക ഹവാക്, നിന്റെ ഇച്ഛകളോടുള്ള നിന്റെ ജിഹാദ് ഏതാണോ അതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുള്ള, അദ്ദേഹം ഒരുപാട് ഇസ്ലാമിന്റെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന, ഒരുപാട് ജിഹാദ് യുദ്ധ ശരീരം കൊണ്ട് തന്നെയുള്ള ജിഹാദ് ചെയ്യുന്ന അദ്ദേഹം പറയാണ്, അഫ്ളലുൽ ജിഹാദ് ജിഹാദുൽ ഹവ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് സ്വന്തം ഇച്ഛകളെ ഇച്ഛകൾക്കെതിരെയുള്ള ജിഹാദ്. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അഷദ്ദുൽ ജിഹാദ് ജിഹാദുൽ ഹവാ മൻ മനഅ നഫ്സഹു ഹവാഹ ഫഖദ് ഇസ്തറാഹ മിന അദ്ദുനിയാ വബലായിഹ വകാന മഹ്ഫൂദൻ വമുആഫൻ മിൻ അദാബിഹ. ഏറ്റവും കടുപ്പമേറിയ ജിഹാദ് സ്വന്തം ഇച്ഛകളോടുള്ള ജിഹാദാണ്. ആരെങ്കിലും അതിനെ തടഞ്ഞു നിർത്തിയാൽ, നഫ്സിനിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്തിയാൽ, ഹവയെ തടഞ്ഞു നിർത്തിയാൽ, അവൻ ദുനിയാവിൽ റാഹത്ത് ലഭിച്ചവനായി, ദുനിയാവിൽ സമാധാനം ലഭിച്ചവനായി, ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അദാബുകളിൽ നിന്നെല്ലാം അവന് സമാധാനം നേടലായി. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അവരുടെ ഉസ്താദായ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതായിട്ട് പറയാണ്, ജിഹാദുൻ നഫ്സി വൽ ഹവാ അസ്ലു ജിഹാദിൽ കുഫാരി വൽ മുനാഫിഖീൻ. സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ് കുഫ്ഫാറുകളോടും മുനാഫിഖുകളോടുള്ള ജിഹാദിന്റെ അസല്. വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൗരവമേറിയ വാക്കാണത്. കുഫ്ഫാറുകളും മുനാഫിഖുകളും ഇന്ന് കാലത്ത് നമുക്കറിയാം, നമ്മുടെ മക്കളെ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവും. ഏറ്റവും അധികം നമ്മൾ ബാഹ്യമായിട്ട് അടിമപ്പെടുന്ന കാര്യങ്ങൾ, സംഗീതമാവട്ടെ, സിനിമയാവട്ടെ, ഗെയിമുകളാവട്ടെ, അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള താല്പര്യങ്ങളാവട്ടെ, പുതിയ വസ്ത്രങ്ങളോടുള്ള അമിതമായ താല്പര്യം, അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യം, ഇതൊക്കെ കാഫിര്യങ്ങൾ മുനാഫിഖുകൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, ഇതിന്റെ എല്ലാം ജിഹാദിന്റെ അസല് സ്വന്തം നഫ്സിനോടാണ്. കാരണം നഫ്സ് അതിനെ ആഗ്രഹിപ്പിക്കുകയാണ്, അത് കാണാം, അത് കേൾക്കുക, അത് ചെയ്യുക. അത് യഥാർത്ഥത്തിൽ അത് കുഫ്ഫാറുകളും മുനാഫിക്കുകളോടുള്ള ജിഹാദിന്റെ ഭാഗമാണ്. എന്നിട്ട് പറയാണ്, ഫൈന്നഹു ലാ യഖ്ദറു അലാ ജിഹാദിഹിം ഹത്താ യുജാഹിദ നഫ്സഹു വഹവാഹു അവ്വലൻ ഹത്താ യഖ്റജ ഇലൈഹിം. ഒരാൾക്കും സാധിക്കൂല, മുനാഫിക്കുകളോടും കാഫിറുകളോടും ജിഹാദ് ചെയ്യാൻ സാധിക്കൂല. അവൻ സ്വന്തം നഫ്സിനെ അവന്റെ ഹവാ കൊണ്ട് ജിഹാദ് ചെയ്ത് അവനെ കീഴ്പ്പെടുത്തിയാലല്ലാതെ മറ്റോട് ഇറങ്ങി പുറപ്പെട്ട് ജിഹാദ് ചെയ്യാൻ സാധിക്കൂ, കഴിയില്ല. നമ്മുടെയൊക്കെ ധാരണ, പിന്നെ ചില ആളുകളുടെ ധാരണ, ശത്രുക്കളുമായുള്ള ജിഹാദ് പറഞ്ഞ് യുദ്ധം ചെയ്യല് മാത്രം അത്, പക്ഷെ അവന്റെ നഫ്സിനെ അവന് നിയന്ത്രിക്കാൻ പറ്റാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് തൗഫീഖ് ലഭിക്കൂല, അവനൊന്നും തോൽപ്പിക്കാൻ കഴിയുകയില്ല. ശത്രുക്കളുടെ മുമ്പിൽ അവൻ തോൽക്കുക എന്നല്ല, അവനൊന്നും സാധിക്കൂല. ഇവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് നാം പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മളോട് തന്നെ സംസാരിക്കുന്ന ചില വിഷയങ്ങളിൽ നമ്മൾ സ്വയം ചോദിച്ചും പറഞ്ഞും പഠിപ്പിച്ച് മനസ്സിലാക്കി. എല്ലാവർക്കും ഉണ്ട് അവസ്ഥ, എന്റെ മുൻപിലിരിക്കുന്ന എനിക്കും അതുപോലെ ഓരോരുത്തർക്കും, നമ്മൾ എല്ലാവരും ഒറ്റക്കാണ് എന്നുള്ളൊരു ബോധമുണ്ട്. നമ്മളോട് തന്നെ സംസാരിക്കുന്ന ചില സംസാരങ്ങളുണ്ട്. അതൊരാൾക്കൂട്ടത്തിന് നടുവിലാണെങ്കിലും സ്വന്തം ഭാര്യയുടെ ഒപ്പമാണെങ്കിലും ഏതൊരവസ്ഥയിലും നമ്മളോട് തന്നെ സംസാരിക്കും. അവിടെ മനസ്സിലാക്കണം നഫ്സിനെയും റൂഹിനെയും, എന്നിട്ട് റൂഹിനെ അനുസരിക്കാൻ നഫ്സിനെ പഠിപ്പിക്കണം. സാധിക്കും, വല്ലാഹി സാധിക്കും. അള്ളാഹു സാധിച്ചവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഈ ജിഹാദിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, നാല് തരം ജിഹാദ് പറഞ്ഞു. അതിലൊന്നാമത്തെ ജിഹാദുൻ നഫ്സ്, അത് നാല് രീതിയിലാണ്. ജിഹാദുൻ നഫ്സിന്റെ മർത്തബകൾ നാല് രീതിയിലാണ്. ഒന്നാമത്തേത്, ഐ യുജാഹിദഹ അലാ തഅല്ലമൽ ഹുദാ, നേരായ മാർഗം എന്താണെന്ന് ഇൽമ് നേടിക്കൊണ്ട് അതിനുള്ള ജിഹാദ് കാണിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ നഫ്സിനോടുള്ള ജിഹാദിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നതിലും നേരായ മാർഗം പഠിക്കുന്നതിലും അതിൽ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അമൽ ചെയ്യണം, അതല്ലെങ്കിൽ ഇൽമ് ഒരു ഉപകാരം ഒന്നും ഉണ്ടാവില്ല. ഇൽമുണ്ടെങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യണം, എന്നാൽ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം ജിഹാദ് നഫ്സ് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത്, ഇൽമ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അമലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നാലാമത്തെ, അലസബരി അല മുശാഖദ്ദഅവ, ദഅവത്തിന്റെ വിഷയങ്ങളെല്ലാത്തിലും സബർ കാണിക്കാൻ. നമുക്കറിയാം ഈ നാല് കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങൾ ജിഹാദുൻ നഫ്സിന്റെ നാല് മർത്തബകളാണ്. ഈ നാല് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ, നമ്മളത് അമലാക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജിഹാദുൻ നഫ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മർത്തബ ജിഹാദു ഷെയ്ത്താനാണ്, ഷെയ്ത്താനുമായിട്ടുള്ള ജിഹാദ്. അത് രണ്ട് രീതിയിലാണ്. ഷെയ്ത്താൻ മനുഷ്യനെ തെറ്റിക്കുന്ന വഴികൾ രണ്ടെണ്ണമാണ്. ഒന്ന് ശുബ്ഹത്ത്, രണ്ട് ശഹവത്ത്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഇൽമിൽ ഷക്ക് ഉണ്ടാക്കുക, വിശ്വാസ കാര്യങ്ങളിൽ ഷക്ക് ഉണ്ടാക്കുക. ശഹവത്ത് പറഞ്ഞാൽ ഷെയ്ത്താൻ ദേഹേച്ഛകൾ, അമലിൽ പ്രശ്നമുണ്ടാക്കുക. ആ ശുബ്ഹത്തിനെ ഷെയ്ത്താനെ എതിർക്കേണ്ടത് ഇൽമിൽ യഖീന് നേടിയിട്ടാണ്. ശുബ്ഹത്തിനെ തോൽപ്പിക്കേണ്ടത് യഖീന് നേടിയിട്ടാണ്. ശഹവത്തിനെ തോൽപ്പിക്കേണ്ടത് അമലിൽ സബ്ർ നേടിയിട്ടാണ്. അതാണ് രണ്ടാമത്തേത്. ഒന്നാമത്തേതിൽ നാല് കാര്യങ്ങൾ പറഞ്ഞു, ജിഹാദ് ഷെയ്ത്താന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം, യഖീനും സബറും ഉണ്ടാവണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ജിഹാദുൽ കുഫാർ വൽ മുനാഫിഖീൻ, കുഫാറുകളുടെ മുനാഫിഖുകളുടെ ജിഹാദ്, അതിൽ നാല് മർത്തബകളാണ്. ഒന്നാമത്തേത് കൽബ് കൊണ്ടുള്ള ജിഹാദ്, രണ്ടാമത്തേത് ലിസാൻ നാവ് കൊണ്ടുള്ള ജിഹാദ്, മൂന്നാമത്തേത് സമ്പത്ത് കൊണ്ട് വൽമാൽ, നാലാമത്തേത് വന്നഫ്സ് സ്വന്തം ശരീരം കൊണ്ട്. ഈ നാല് ജിഹാദാണ് കുഫാറുകളോടും മുനാഫിഖുകളോടും ഉള്ളത്. ഇപ്പൊ മൂന്നെണ്ണം പറഞ്ഞു, ഒന്നാമത്തേൽ നാലെണ്ണം പറഞ്ഞു, രണ്ടാമത്തെ രണ്ടെണ്ണം പറഞ്ഞു, മൂന്നാമത്തേൽ നാലെണ്ണം പറഞ്ഞു, നാലാമത്തേത് ജിഹാദ് അർബാബിൽ ദുൽമി വൽ മുൻകറാത്തി വൽ ബിദ്അ, അക്രമം ചെയ്യുന്ന പാപങ്ങൾ ചെയ്യുന്ന അവരെ നേതാക്കന്മാരെ ബിദ്അത്തിന്റെ ആളുകളുമായിട്ടുള്ള അവരോട് മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയുക, രണ്ട് നാവുകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നാവുകൊണ്ട്, മൂന്ന് മനസ്സുകൊണ്ടെങ്കിലും. അങ്ങനെ 13 തരത്തിലാണ് ഇസ്ലാമിൽ ജിഹാദ് ഉള്ളത്. 13 തരം ജിഹാദാണ് ഇസ്ലാമിലുള്ളത്. നാലെണ്ണത്തിന്റെ അടിയിലായിട്ട് 13 തരം ജിഹാദ്. ഇത് യഥാർത്ഥ രൂപത്തിൽ നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്. അതായത് ഓരോന്നിന്റെയും സന്ദർഭങ്ങളിലും ഓരോന്നിന്റെയും അവസ്ഥയിലും അതിന്റെ അഫ്സൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ജിഹാദുൻ നഫ്സാണ്. എന്നിട്ടേ ജിഹാദു ഷെയ്ത്താൻ വരുന്നുള്ളൂ. നഫ്സിനെ നമുക്ക് കീഴോ നീക്കഴിഞ്ഞാൽ ഷെയ്ത്താന് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വയ്ക്കൂല. ഷെയ്ത്താന് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വയ്ക്കൂല. ഷെയ്ത്താൻ ദുഐഫായിരിക്കും. നമ്മൾ നഫ്സിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് കീഴൊതുക്കാൻ അതിനെന്താ വഴി? നഫ്സ് ആഗ്രഹിക്കുന്നത് കൊടുക്കാതിരിക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വളരെ ബുദ്ധിമുട്ട്. നഫ്സ് ആഗ്രഹിക്കുന്നത് കൊടുക്കാതിരിക്കുക. നഫ്സ് പറയും നമുക്ക് കുറെ നേരം ഉറങ്ങാം. ശരീരത്തിന് എന്തമിതമായി കൊടുത്ത്, പ്രത്യേകിച്ച് ഭക്ഷണം, ഉറക്കം, സംസാരം, ആളുകളുമായിട്ട് ഇടപെടൽ, ഇതുപോലുള്ള ഈ നാല് കാര്യങ്ങൾ നമ്മൾ എത്ര അധികമായി ചെയ്തോ അത് നഫ്സിന് കുവ്വത്തുണ്ടാക്കും, അത് മനുഷ്യനെ ദുർബലനാക്കും, അവന്റെ റൂഹിനെ ദുർബലനാക്കും. ഈ നാല് കാര്യങ്ങൾ എത്ര വർദ്ധിച്ചാലും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ശഹവത്തുകൾ ധാരാളമായിട്ട് നിയന്ത്രിക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് പാപങ്ങളുടെ അടിസ്ഥാന കാരണം. വല്ലാഹി നമ്മൾക്ക് ഇത് ഈ ബോധമില്ല എങ്കിൽ, ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലില്ല, നമ്മൾ എന്തോ രാവിലെ നിൽക്കുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ, നമുക്കിതൊന്നും മനസ്സിലാവില്ല എങ്കിൽ, നമുക്ക് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച് അല്ലാഹുവിനോടുള്ള ഹക്ക് എന്താണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കാരണം നമ്മൾ അല്ലാഹുവിനോട് ചെയ്യേണ്ട ഒരുപാട് കടമകളുണ്ട്. ആ കടമകൾ നമ്മളെ ഷെയ്ത്താൻ നമ്മളെ കൊണ്ടുപോയാൽ പോലും നമ്മൾ അറിയില്ല. ഷെയ്ത്താൻ നമ്മളെ കൊണ്ട് പാപത്തിലേക്ക് കൊണ്ടുപോയാൽ പോലും നമ്മൾ ഓരോരുത്തരും അതറിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ധാരാളമായി ചിന്തിക്കുക. നമ്മുടെ ഉള്ളിലുള്ള റൂഹിനെയും നഫ്സിനെയും വേർതിരിച്ച് മനസ്സിലാക്കി നമ്മുടെ നഫ്സിനെ അള്ളാഹുവിനനുസരിക്കുന്ന രീതിയിൽ നമ്മൾ ആക്കേണ്ടതുണ്ട്. നമ്മുടെ ശഹവത്തുകളെ പിടിച്ചു നിർത്താൻ നഫ്സിനോടുള്ള ജിഹാദ് വളരെ അധികം നമുക്ക് ഉപകാരം ചെയ്യും, കഠിനമായി ചെയ്യേണ്ടതാണ്. കാരണം ഷെയ്ത്താൻ നമ്മളിലേക്ക് വരിക ഏറ്റവും നല്ല ഉപദേശകനായിട്ടാണ്. എന്താ നമ്മുടെ മാതാപിതാക്കളെ ഷെയ്ത്താൻ ചെയ്തത്? ആദ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നിട്ട് ഷെയ്ത്താൻ പറഞ്ഞ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫവസ്വസ ഇലൈഹി ശൈത്താനു ഖാല യാ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൽ ലാ യബ്ല. യാ ആദം, ഞാൻ നിനക്ക് പറഞ്ഞേരട്ടെ, നല്ലൊരു കാലാകാലം ജീവിക്കാൻ പറ്റുന്ന ഒരു പഴമുള്ള ഒരു വൃക്ഷം, അതുപോലെ തന്നെ അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ആധിപത്യം, സമ്പത്ത്, അധികാരം, അത് പറഞ്ഞേരട്ടെ. ഏതൊരു മനുഷ്യൻ എപ്പോഴൊക്കെ തിന്മ ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന കാരണം എന്തറിയോ? കാലാകാലമുള്ള ജീവിതത്തിലുള്ള പ്രതീക്ഷയും സമ്പത്തിലുള്ള ഇഷ്ടവുമായിരിക്കും. ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് മുൻകഴിഞ്ഞു പോയ എല്ലാ സമുദായങ്ങളും അവരുടെ പ്രവാചകന്മാരെ നിഷേധിക്കാനും കുഫറിലാകാനുള്ള അടിസ്ഥാന കാരണം ദുനിയാവിനോടുള്ള അതിയായ ഇഷ്ടമാണ്. ഹബ്ബു ദുനിയ അതധികമായിട്ട് വരുന്നത് കൊണ്ടാണ് എല്ലാ കുഫറിലും നിലനിൽക്കാൻ ആളുകൾ കാരണമാകുന്നത്. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എത്രത്തോളം നമ്മൾ നഫ്സിനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഇച്ഛകളെ നിന്ന് നഫ്സിനെ തടയുന്നത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഒരു ഹദീസ്. അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന അർസല ഇലൈഹാ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. ഫഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉൻദുർ ഇലൈഹാ വഇലാ മാ ഉഅദ്ദതു ലിഅഹ്ലിഹാ ഫീഹാ. ഇപ്പോ നോക്കിയോക്ക്, ഞാൻ അതിന്റെ അവകാശികൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്ക്. അങ്ങനെ പോയി ജിബ്രീൽ അലൈഹി സ്സലാം പോയി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അഹലുകാർക്ക് സ്വർഗത്തിന്റെ അഹലുകാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കി. ഫറജ ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങി വന്നിട്ട് പറഞ്ഞു. വഇസ്സതുക ലാ യസ്മഉ ബിഹാ അഹദു മിൻ ഇബാദിക ഇല്ലാ ദഖലഹാ, നിന്റെ ഇസ്സത്താണ് ഒരാളും ഇതിനെ പറ്റി കേൾക്കൂല അതിൽ പ്രവേശിക്കാതെ, അതായത് പ്രവേശിക്കാൻ ആഗ്രഹിക്കാതെ ഒരാളും നഷ്ടപ്പെടുത്തൂല. ഇതിനെ പറ്റി കേട്ട് കഴിഞ്ഞാല് അത് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരാളും നഷ്ടപ്പെടുത്തൂല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു, ഫഅമറ ബിഹാ ഫഹുജിബത് ബിൽ മകാരിഹ്, കഷ്ടപ്പാടുള്ള കാര്യങ്ങളെ കൊണ്ട്, അതായത് മനുഷ്യന്റെ നഫ്സ് ഇഷ്ടപ്പെടാത്ത കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യങ്ങളെ കൊണ്ട് അതിനെ മൂടാൻ അല്ലാഹു തആല കൽപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹി സ്സലാമിനോട് പറഞ്ഞു, ഇർജിഉ ഇലൈഹാ ഫംദുർ ഇലൈഹാ, നീ ഇപ്പൊന്ന് പോ, എന്നിട്ട് നീ ഒന്ന് മടങ്ങിപ്പോയി നോക്ക്, എന്നിട്ട് നോക്കിയിട്ട് വായോ. ഫറജ, അങ്ങനെ അള്ളാഹുലേക്ക് മടങ്ങി വന്നിട്ട് പറഞ്ഞു, മടങ്ങിയപ്പോ ഇസ്ലാം പോയപ്പോ കാണുന്നത് ഈ വെറുക്കപ്പെടുന്ന, അതായത് നഫ്സ് മനുഷ്യന് പ്രത്യേകിച്ച് പെട്ടെന്ന് ഇഷ്ടം വരാത്ത കാര്യങ്ങളെ കൊണ്ട്, നഫ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് മൂടിക്കിടക്കുക. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, ഞാൻ ഭയപ്പെടുന്നു ഇതിലൊരാളും പ്രവേശിക്കൂല, കാരണം ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. ഞാൻ ഭയപ്പെടുന്നു ഒരാളും ഇതിലേക്ക് പ്രവേശിക്കില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്ഹബ് ഇലന്നാർ ഫംദുർ ഇലൈഹാ വ ഇലാ മാ അഅദ്ദതു ലിഅഹ്ലിഹാ ഫീഹാ, നീ നരകത്തിലേക്ക് പോ, എന്നിട്ട് അവിടെ പോയി നോക്ക് ഞാൻ എന്തൊക്കെ അവിടെ ഉള്ള അതിന്റെ അഹലുകാർക്ക് എന്തൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഫജാഅ ഫനദറ ഇലൈഹാ വ ഇലാ മാ അഅദ്ദല്ലാഹു ലിഅഹ്ലിഹാ ഫീഹാ, അങ്ങനെ നോക്കി, അത് പോയി നോക്കി, അങ്ങനെ നോക്കിയപ്പോ കാണുന്നത്, ഫൈദാ ഹിയ യർകബു ബഅദുഹാ ബഅദൻ, ആളുകൾ അട്ടിക്കട്ടിക്കായിട്ട് കിടക്കുന്നത് കാണാം. ആളുകൾ അട്ടിക്കട്ടിക്കായിട്ട് നരകത്തിൽ ആ ഒരു അവസ്ഥ, അതിന്റെ ആ അട്ടിക്കട്ടിക്കായിട്ട് തീ കത്തുന്ന അവസ്ഥ കാണാം, ആളുകൾ കിടക്കുമ്പോ കത്താൻ പോണ അവസ്ഥ കാണാം. അങ്ങനെ വന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇസ്സത്തിക്ക, അതിന്റെ ഇസ്സത്താണ് സത്യം, ഇതിലെല്ലാരും ഒരാളും ഇതില് ഇതാവൂല, പേടിച്ചിട്ട് ഒരാളും പ്രവേശിക്കൂല, ഒരാൾ ഇതിനെ പറ്റി കേട്ട് കഴിഞ്ഞാല് ആരും ഇതിൽ പ്രവേശിക്കൂല, അതിന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, ഫഅമറ ബിഹാ ഫഹഫത് ബിശഹവാത്ത്, ഷഹവത്തുകളെ കൊണ്ട് നരകത്തെ പൊതിയാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറയും, നീ ഇപ്പൊ ഒന്ന് പോയി നോക്കി നോക്ക് എന്തൊക്കെയാ കാണാനുള്ളത്. അങ്ങനെ പോയപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം കണ്ടു, ഖദ് ഹഫത് ബിശഹവാത്ത്, മനുഷ്യന് നഫ്സ് ആഗ്രഹിക്കുന്ന ഇച്ഛകൾ, നഫ്സ് ആഗ്രഹിക്കുന്ന ഇച്ഛകളെ കൊണ്ട് അത് പൊതിഞ്ഞിക്കുക. എന്തോ ഇച്ഛകളാവട്ടെ, നാവ് കൊണ്ട് സംസാരിക്കുന്നതിന്റെ ഇച്ഛകൾ, വയറുകൊണ്ടുള്ള ഇച്ഛകൾ, ലൈംഗികപരമായിട്ടുള്ള ഇച്ഛകൾ, എന്തോ ഇച്ഛകളാവട്ടെ, അതിനോടൊക്കെ പൊതിഞ്ഞിക്കുക. അങ്ങനെ നോക്കിയിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം തിരിച്ചു പറഞ്ഞു, വഇസ്സതിക ലഖദ് ഖശീതു അല്ലാ യൻജു മിൻഹാ അഹദുൻ, ഹേ അല്ലാഹ്, ഞാൻ ഭയപ്പെടുന്നു ഇതിന്ന് ഒരാളും രക്ഷപ്പെടൂല, ഇതൊന്നും ഒരാളും രക്ഷപ്പെടൂല, ഞാൻ ഭയപ്പെടുന്നു. കാരണം ഒന്നാമത്തേത് സ്വർഗം കിട്ടാൻ നഫ്സ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ നമ്മൾ നഫ്സ് കൊണ്ട് ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടണം. മക്കാരിഹികളോ സ്വർഗം പൊതിഞ്ഞിട്ടുള്ളത്, നരകമോ നഫ്സിന് അതിന്റെ ഇഷ്ടത്തിന് വിട്ട ഷഹവത്തുകളെ കൊണ്ടാണ് നരകം പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇത് പറയുമ്പോ ഈ ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ഭയപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷഹവത്തുകൾ എന്താവട്ടെ, കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ വയറുകൊണ്ടോ എന്തുകൊണ്ടോ ഉള്ളതാവട്ടെ, ആ ശഹവത്തിന്റെ ആസ്വാദനം നമ്മൾക്ക് യഥാർത്ഥ രൂപത്തിൽ ഉന്നതമായ അവസ്ഥയിൽ കിട്ടണമെങ്കിൽ ആ ഹറാമായതിന്ന് മാറി നിൽക്കണം. ഹറാമായതിന്ന് മാറി നിൽക്കാതെ നമ്മൾക്കിപ്പോ ഒരു ഒരു കാര്യത്തിനോട് ഒരു ആസ്വാദനം ഉണ്ട്, ഒരു ഒരു പിന്നെ ലൈംഗികപരമായിട്ടൊരു അസുഖം, ഒരു അന്യസ്ത്രീയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആസ്വാദനം നമ്മൾ ശഹവത്തുണ്ട് എന്ന് വിചാരിക്കുക. ആ ആസ്വാദനം ഹലാലായ മാർഗത്തിൽ, ആ ആസ്വാദത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഹറാമായത് പൂർണ്ണമായി ഒഴിവാക്കണം. ചുരുക്കത്തിൽ, നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതെങ്കിൽ ഹറാമായ പെണ്ണുങ്ങളിലേക്കുള്ള നോട്ടം നമ്മൾ ഒഴിവാക്കണം. നല്ല അതൊഴിവാക്കാൻ പറ്റുള്ളൂ. എന്തൊരിച്ഛയും ഒരു ഭക്ഷണമാവട്ടെ, ഭക്ഷണം ഹറാമായ പലിശ കൊണ്ടോ അല്ലെങ്കിൽ അല്ലാഹ് പിന്നെ നിരോധിച്ച കാര്യത്തിൽ നമ്മൾ ആഗ്രഹം എത്ര ഉണ്ടെങ്കിലും എത്ര കഴിച്ചാലും ആ ഭക്ഷണത്തിന്റെ ആസ്വാദനം ഉന്നതമായ അവസ്ഥ നമുക്ക് കിട്ടൂല. അല്ലാഹു തആല ആ ആസ്വാദനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഹലാലായതിലൂടെ ആവുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ, അതായത് ഹറാമുകൾ ഒഴിവാക്കുമ്പോൾ. ഹറാമുകൾ ചെയ്യുന്ന ഒരാൾക്ക്, നെഫ്സിന് ഹറാമ് ചെയ്ത് 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 അടിമപ്പെട്ട ഒരാൾക്ക് ഹലാല് കിട്ടിയാലും തൃപ്തിയാവൂല. അതായത് വ്യഭിചാരം കൊണ്ടും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടും ജീവിച്ച ഒരാൾക്ക് വിവാഹം കഴിച്ചാലും അയാൾക്ക് തൃപ്തിയാവില്ല. അയാൾക്ക് തൃപ്തി നഫ്സ് എന്തിലേ തൃപ്തിപ്പെടുകയുള്ളൂ? വ്യഭിചാരത്തിലേ തൃപ്തിപ്പെടുകയുള്ളൂ. അതാണ് എല്ലാ കാര്യവും അങ്ങനെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, ഏറ്റവും വലിയ ശഹവത്ത് സ്ത്രീ ആയതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കുക, നമ്മുടെ നഫ്സിനെ നിയന്ത്രിക്കാൻ നമ്മുടെ റൂഹിന് ഏറ്റവും ആവശ്യം ദീനിന്റെ വിധികളെ കുറിച്ച് ദീനിയായ ഇൽമാണ്. റൂഹിന് എത്ര ശക്തിയുണ്ടോ എന്നിട്ട് നമ്മൾ കഠിനമായി പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മരിക്കുന്നതിന് മുമ്പ് നഫ്സുൽ മുത്മഇന്നത്തായിരിക്കുമ്പോ അല്ലാഹുവിന്റെ ആ വിളി, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ നഫ്സേ എന്ന് നമ്മളെ വിളിക്കുമ്പോ അത് നമ്മുടെ മരിക്കുന്ന അവസ്ഥയിലാക്കി തന്നെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അവന്റെ അടിമകളോടൊപ്പം നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറു അല്ലാഹ ലീ വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറു റഹീം. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.